ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നാളെ. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലവും പ്രഖ്യാപിക്കും. രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ശക്തിപ്പെടുത്തേണ്ടത് ജനങ്ങളുടെ കർത്തവ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കുറ്റകൃത്യങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കമ്മീഷൻ പരിശോധിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി സാത്വിക് സായിരാജ് സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി നിർണായകമായ നിരവധി സമ്മേളനങ്ങളിലും കൂടിക്കാഴ്ചകളിലും പങ്കെടുത്തു. ഗയാനയിലെ ജോർജ് ടൌണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും ഗയാന പാർലമെന്റിനെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ആഗോള വികസനത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ഗയാനീസ് പാർലമെന്റ് അംഗങ്ങളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ജോർജ് ടൌണിലെ പ്രൊമനേഡ് ഗാർഡനിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. വെസ്റ്റ് ഇൻഡീസിലെ പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഗയാനയുടെയും ബാർബഡോസിന്റെയും ഡൊമിനിക്കയുടെയും പരമോന്നത ദേശീയ ബഹുമതികളും ശ്രീ മോദി സ്വീകരിച്ചു. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിക്കിടെ ഇന്തോനേഷ്യ, പോർച്ചുഗീസ്, UK, ചിലി, അർജന്റീന എന്നീ രാജ്യങ്ങളുടെ തലവന്മാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, ഈജിപ്ത്, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായും വിവിധ അന്താരാഷ്ട്ര സംഘടനാ പ്രതിനിധികളുമായും ശ്രീ മോദി അനൌപചാരിക ചർച്ച നടത്തി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിൽ വോട്ടെണ്ണുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണൽ നാളെ നടക്കും. കേരളം ഉൾപ്പെടെയുള്ള 15 സംസ്ഥാനങ്ങളിലെ 48 നിയമസഭാ മണ്ഡലങ്ങളുടെയും 2 പാർലമെന്റ് മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ഫലമാണ് നാളെ പുറത്തുവരിക. രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും നിരന്തരം ശക്തിപ്പെടുത്തേണ്ടത് എല്ലാ ജനങ്ങളുടെയും കർത്തവ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യസ്നേഹവും രാജ്യത്തിന് മുൻഗണന നൽകി ഒരുമിച്ച് മുന്നോട്ടു പോകുന്നതും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതും ആണെന്ന് ശ്രീമതി മുർമു പറഞ്ഞു.
ദില്ലി രാജപഥ കാം ബദൽക്കർത്തവ്യപഥ രാഖാ ഗ്യാഷ്ട്രപതി ഭവൻ മേ ദർബാർ ഹോൾ കാം ബദൽക്കർ ഗണതന്ത്ര മണ്ഡപ രാഖാ ഗ്യാ നാമകരണ ഹമാര ദേശ മേ ലോക്തന്ത്ര പ്രാചീൻ പരമ്പരക്ക് അനുരൂപ
ഹൈ. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ജനങ്ങൾ രാജ്യത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. 12 രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ, സാംസ്കാരിക പ്രതിനിധികൾ തുടങ്ങിയവർ അന്താരാഷ്ട്ര സാംസ്കാരികോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾക്കെതിരെ സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡൽഹിയിൽ ക്രമസമാധാന നിലയിൽ ഭംഗം വരുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന നില വിലയിരുത്തുന്നതിന് ചേർന്ന ഡൽഹി പോലീസിന്റെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലാവോ സന്ദർശനത്തിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ജപ്പാൻ പ്രതിരോധ മന്ത്രി ജനറൽ നികതാനിയുമായി ലാവോസിലെ ബിയൻഡിയനിൽ കൂടിക്കാഴ്ച നടത്തി. ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. പ്രതിരോധം, സാങ്കേതിക വിദ്യാ സഹകരണം എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് ഇരു രാജ്യങ്ങളും അഭിപ്രായപ്പെട്ടു. ഫിലിപ്പീൻസ് പ്രതിരോധ സെക്രട്ടറിയുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 25 ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ മറ്റന്നാൾ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് യോഗം. December 20 വരെയാണ് ശീതകാല സമ്മേളനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 24 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 116 പതിപ്പാണിത്. മൈ GOV ഓപ്പൺ ഫോറത്തിലും നമോ ആപ്പിലൂടെയും 18001171800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ജനങ്ങൾക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാൻ അവസരമുണ്ട്. 55th ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ആരാധകരിൽ നിന്നും സിനിമാ വിദ്യാർത്ഥികളിൽ നിന്നും മികച്ച പ്രതികരണം. ആഗോള ചലച്ചിത്ര വ്യവസായത്തിലെ നിർമ്മാതാക്കൾ, വിതരണക്കാർ, മറ്റു പങ്കാളികൾ എന്നിവരെ ഇന്ത്യൻ സിനിമയുമായി ബന്ധിപ്പിക്കുന്നതിനും സഹകരിപ്പിക്കുന്നതിനുമുള്ള വേദിയായി മാറുകയാണ് മേള. മേളയിലെ തന്റെ അനുഭവം വളരെ മികച്ചതാണെന്നും പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ അവസരങ്ങൾ ലഭിച്ചെന്നും IFFI പ്രത്യേക ക്ഷണിതാവ് ജോർജ് ടില്ലർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
My experience has been great. I mean, I'm presenting a film festival. I had a great reception of the film so far. I'm making a lot of contacts here at the bazaar. And I also, which I didn't know, make a lot of new connections to Indian cinema. So it's great.
പ്രാദേശീയ അതിർവരമ്പുകളെ ഒന്നിപ്പിച്ച് എല്ലാവർക്കും ആസ്വാദ്യകരമാകുന്ന പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള പ്രസാർ ഭാരതിയുടെ വേവ്സ് OTT പ്ലാറ്റ്ഫോം ജനശ്രദ്ധ ആകർഷിക്കുന്നു. തുടക്കത്തിൽ 12 ഭാഷകളിലെ പരിപാടികൾ ഇതിലൂടെ ലഭ്യമാകും. വാർത്തകൾ, വിനോദം, സിനിമകൾ, TV ഷോകൾ, ഗെയിമുകൾ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം ഭാഷകളിലെ വിവിധ ചാനലുകൾ പ്ലാറ്റ്ഫോമിലൂടെ ലഭിക്കും. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കമ്മീഷൻ പരിശോധിക്കും. മുനമ്പത്ത് നിന്ന് ആരെയും കുടിയൊഴിപ്പിക്കില്ലെന്നും യോഗത്തിൽ തീരുമാനിച്ചു. റവന്യൂ, നിയമ, വഖഫ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ, രംഗിറെഡ്ഡി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഡാനിഷ് സഖ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഡെൻമാർക്കിന്റെ ആൻഡേഴ്സ് ആൻഡേഴ്സനോട് പരാജയപ്പെട്ടു. ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ദിനത്തിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ 67 റൺസ് എടുക്കുന്നതിനിടെ 7 വിക്കറ്റുകൾ നഷ്ടമായി. സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ കേരളത്തിന് 2 ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന 2 മത്സരത്തിൽ ലക്ഷദ്വീപിനെ എതിരില്ലാത്ത 10 ഗോളുകൾക്കാണ് കേരളം പരാജയപ്പെടുത്തിയത്. ഇതോടെ ഗ്രൂപ്പിൽ 2 ജയവുമായി 1 സ്ഥാനത്താണ് കേരളം. 24 പുതുച്ചേരിയുമായാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 10 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. സുക്മ ജില്ലയിലെ കോംഡ മേഖലയിൽ CRPFും റിസർവ് ഗാർഡും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. അതേസമയം ഈ വർഷം ഇതുവരെ 257 നക്സൽ വിഘടനവാദികളെ സുരക്ഷാസേന കൊലപ്പെടുത്തിയതായും 861 പേരെ അറസ്റ്റ് ചെയ്തതായും 800 പേർ കീഴടങ്ങിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പാർലമെന്ററി സെക്രട്ടറിമാരായി നിയമിതരായ MLA അയോഗ്യരാക്കാനുള്ള ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് PV സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി. അടുത്ത വാദം കേൾക്കുന്നതുവരെയാണ് സ്റ്റേ. ഇക്കാലയളവിൽ സെക്രട്ടറിമാരായി MLA നിയമിക്കരുതെന്നും ചീഫ് ജസ്റ്റിസ് ഖന്ന നിർദ്ദേശിച്ചു. നേരത്തെ ഹിമാചൽ പ്രദേശ് നിയമസഭയിലെ അംഗങ്ങളെ പാർലമെന്ററി സെക്രട്ടറിമാരായി നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകുന്ന 2006 നിയമം ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു. ഒറ്റ പെൺകുട്ടി മാത്രമുള്ള കുടുംബത്തിലെ പെൺകുട്ടിക്ക് CBSE ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2024 CBSE 10 ക്ലാസ് പാസായി. ഇപ്പോൾ CBSE അഫിലിയേറ്റ് ചെയ്ത സ്കൂളുകളിൽ 11 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഇതേ വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ലഭിച്ച കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പുതുക്കുന്നതിനുള്ള അപേക്ഷയും ക്ഷണിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ CBSE വെബ്സൈറ്റിൽ ലഭ്യമാണ്. മണിപ്പൂരിലെ സ്ഥിതിഗതികളെ കോൺഗ്രസ് വൈകാരികമായാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ആരോപിച്ച് കേന്ദ്രമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അയച്ച കത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിൽ എത്രയും വേഗം സമാധാനവും സാധാരണ നിലയും ഉണ്ടാക്കാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ വായു ഗുണനിലവാരത്തിൽ നേരിയ പുരോഗതി. ഉച്ചയ്ക്ക് 1 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം വായു ഗുണനിലവാര സൂചിക ശരാശരി 379 എത്തി. എന്നാൽ ചില ഭാഗങ്ങളിൽ ഇത് 400 കടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നാളെ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലവും പ്രഖ്യാപിക്കും. രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ശക്തിപ്പെടുത്തേണ്ടത് ജനങ്ങളുടെ കർത്തവ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കുറ്റകൃത്യങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കമ്മീഷൻ പരിശോധിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.